ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം ശ്രദ്ധിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 7:1.
പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക.
പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ എന്ന ദൈവവചനമാണല്ലോ 1:16 നമ്മൾ വായിച്ചത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഈ വിശുദ്ധരായിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ദൈവവചനം വളരെ ക്ലിയറാണ്. വിശുദ്ധരാകാൻ ഇഷ്ടമില്ലാത്തവർക്ക് ദൈവവചനം കൺഫ്യൂസിംഗ് ആണ്. ദൈവവചനം കേട്ടിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആകുന്നുണ്ടെ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ദൈവവചനം കേൾക്കാൻ ഇഷ്ടമാണ്, പക്ഷെ അനുസരിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യം. ദൈവവചനം അനുസരിക്കാൻ താല്പര്യമുള്ളവർക്ക് ക്ലാരിറ്റിയിൽ നിന്ന് ക്ലാരിറ്റിയിലേക്കാണ് പോകുന്നത്. ഒന്നുകൂടെ ഒന്നുകൂടെ നമ്മൾ വിശ്വസിച്ചതും നമ്മൾ മനസ്സിലാക്കിയതും അങ്ങ് തറപ്പിച്ച് തറപ്പിച്ച് കൊണ്ടുപോകും. അല്ലാത്തവർക്ക് പ്രൈസ് ദലോഡ് ഒരു ഒരു കോൺഫ്ലിക്ട് ഉണ്ടാകും. ആ കോൺഫ്ലിക്ട് ദൈവവചനത്തിന്റെ കോൺഫ്ലിക്ട് അല്ല, നമ്മളും വചനവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് എന്ന് പറഞ്ഞാല്, എന്റെ സ്വഭാവത്തിന് ഇത് പറ്റുന്നില്ലെന്ന്, എന്റെ ഇഷ്ടത്തിന് അതങ്ങ് ചേരുന്നില്ല, എന്റെ ആഗ്രഹത്തിനൊത്ത് ഇതങ്ങ് പോകുന്നില്ല. പ്രൈസ് ദലോഡ്. ഹല്ലേലൂയ. ഈ ഞങ്ങള് ചെറുപ്പത്തില് ഇവിടുന്ന് എറണാകുളത്തേക്ക് പോകുന്ന പ്രൈവറ്റ് ബസ്സിൽ കയറി കഴിഞ്ഞാൽ കോളേജ് പഠിക്കുന്ന സമയത്ത് ഏത് ബസ്സിൽ കയറിയാലും എങ്ങോട്ട് പോകുന്നെങ്കിലും 10 പൈസ കൊടുക്കും. അന്നത്തെ കാലത്ത് ഞങ്ങൾ പ്രീഡിയിലേക്ക് പഠിക്കുമ്പോൾ 10 പൈസയാണ് ഒരു സ്റ്റുഡന്റ് ബസ് കയറി കൊടുക്കുന്നത്. ഞങ്ങളുടെ ബസ്സിൽ കയറും, ആ ബസ് സ്പീഡിൽ പോകുന്നില്ലെന്ന് കണ്ടാൽ അടുത്ത സ്റ്റോപ്പിലങ്ങ് ഇറങ്ങും. എന്നിട്ട് പറയും, ഞാൻ കഴിഞ്ഞ സ്റ്റോപ്പിൽ നിന്ന് കയറിയതാണ്, അത്യാവശ്യമായിട്ട് ഇറങ്ങാന്ന് പറയും. അപ്പൊ ടിക്കറ്റ് എടുക്കണ്ട, എന്നിട്ട് അടുത്ത ബസ് വരുമ്പോ കയറും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയത് എന്തുകൊണ്ടാ? ബസ്സിന് ചക്രമില്ലാഞ്ഞിട്ടല്ല, ബസ്സിന് എഞ്ചിൻ ഇല്ലാഞ്ഞിട്ടല്ല, ബസ്സിന് ഡ്രൈവർ ഇല്ലാഞ്ഞിട്ടില്ല, ബസ്സിന് സീറ്റ് ഇല്ലാഞ്ഞിട്ടല്ല. ഞാൻ വിചാരിക്കുന്ന സ്പീഡിൽ ഇത് പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇതുപോലാണ് നമ്മൾ സാധാരണഗതിയിൽ ദൈവവചനത്തോടുള്ള പ്രതികരണം പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മളെ സന്തോഷിപ്പിച്ച പ്രസംഗമല്ലെങ്കിൽ നമുക്ക് കേൾക്കാനുള്ള തിടുക്കം കുറവായിരിക്കും. പിന്നെ ഒരു കണക്കിന് വന്ന് നമ്മൾ ഇരിക്കുക എന്നല്ലാതെ ഇത് എൻജോയ് ചെയ്യുന്നില്ല. ദൈവങ്ങളെ, ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിന്റെ വചനം എൻജോയ് ചെയ്യാൻ പറ്റണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ചുക്ക് കഷായം കുടിക്കുന്നത് പോലെ പാല് കുടിക്കും ഇല്ല, പായസം കുടിക്കും. പായസം കുടിക്കുമ്പോൾ മുഖത്ത് നോക്കി അറിയാം ഇഷ്ടപ്പെട്ടതാണ്, കൊള്ളാം, ഉല്ലാസം കൊടുക്കാൻ തോന്നും. എന്നാ ചുക്കുകഷായം കൊടുത്താലോ? മുഖം കാണുമ്പോ തന്നെ അറിയാം പുള്ളി കൊട്ടും പിടിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ചുക്കുകഷായം കുടിക്കുന്നവരുടെ കൂടെ ഇരിപ്പുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ ജീവിതത്തില് സന്തോഷത്തോടെ ദൈവവചനം കൈക്കൊള്ളണം. സങ്കീർത്തനം 1:1.
ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ,
ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ,
പാപികളുടെ വഴിയിൽ നിൽക്കാതെ,
പാപികളുടെ വഴിയിൽ നിൽക്കാതെ,
പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ,
പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ,
യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച്.
കേട്ടോ, യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച്. എന്നിട്ട്
അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ.
അപ്പൊ ഈ ദൈവത്തിന്റെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവനല്ല, അതിൽ സന്തോഷിച്ച് ധ്യാനിക്കുന്നവനാണ് ഭാഗ്യവാൻ. ഈ ദൈവത്തിനെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളം സന്തോഷം കൊണ്ടെന്ന് പറയും. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ വചനത്തോട് പ്രതികരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. ദൈവങ്ങളെ, ഗതികേടുകൊണ്ട് ഇത് കേട്ട് ഏറ്റെടുക്കരുത്. ഗതികേടുകൊണ്ട് ഏറ്റെടുക്കരുത്. ഇത് ഗതികെട്ടവനുള്ള മാർഗമല്ല, ഇത് ഗതി പിടിച്ചവന്റെ മാർഗമാണ്. സന്തോഷത്തോടെ ഏറ്റെടുത്താൽ നിനക്കിത് അനുഗ്രഹമാണ്. അപ്പം ദൈവത്തിന്റെ സ്തോത്രം. ഈ ദൈവവചനം സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ പറ്റാത്ത കാരണം എന്നറിയാമോ? ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളെയും നീക്കിക്കളയണം. ഇത് നീക്കിക്കളഞ്ഞാൽ മാത്രം പോരാ, അങ്ങനെ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. വെറുതെ വെള്ളം കുരു ഒഴിക്കാൻ പറയല്ല, വക്കോളം നിറയ്ക്കണമെന്നാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധി തികയുന്നത് വരെ കന്മഷം മാറ്റി കളയണം. ഇത് വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് തീരുന്ന പരിപാടി അല്ല. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവത്തെ സ്തോത്രം, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ശരിക്കുള്ള വിശുദ്ധിയിലേക്ക് നമുക്ക് നടക്കാൻ സാധിക്കും. ഈ തലമുടി വെട്ടുന്ന സ്ഥലത്ത് ചെന്നിട്ട്, ബാർബർ ഷോപ്പിൽ ചെന്നിട്ട് നിങ്ങൾ തലമുടി വെട്ടുന്ന ആ ബാർബർ അല്ലെങ്കിൽ തലമുടി വെട്ടുന്നതൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. കംപ്ലീറ്റ് വെട്ടൊരു ഒരു മറ്റൊന്ന് തീർത്ത ശേഷം പിന്നെ ഈ ചീപ്പും കത്രിയും കൊണ്ട് പുള്ളി തലയുടെ ആകെപ്പാടൊരു പെരുമാറ്റമുണ്ട്. ഇവിടെ നോക്കും അവിടെ ഒന്നും കെട്ടി അത് മുടിച്ചുള്ളി, ഇപ്പുറത്ത് നോക്കും ഇപ്പുറത്തെ ലക്ഷണം അത് മുടിച്ചുള്ളി, അപ്പുറത്ത് നോക്കും വേറെ രണ്ടു കൊണ്ട് പോകുന്നു അത് മുടിച്ചുള്ളി. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിചാരിക്കാറുണ്ട് മുഴുവനും കൂടെ വെട്ടിക്കളയാൻ എടുത്തതിനേക്കാൾ കൂടുതൽ നേരം എടുക്കും ഈ ഓരോന്ന് കണ്ടുപിടിച്ച് വെട്ടാൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഈ പുള്ളി ഒരു മണിക്കൂർ നിന്ന് വെട്ടിയാലും താറാവിന്റെ തോല് പറിക്കുന്ന പോലെ, പണ്ട് പറയുന്ന താറാവിന്റെ തോല് പറിക്കുന്നവരും മുളയ്ക്കുന്ന തിരിയല്ല. പിന്നെ 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 സൂക്ഷിച്ചു നോക്കിയാൽ പിന്നെ ഒരെണ്ണം കാണാം, പിന്നെ ഒരെണ്ണം കാണാം. ഞാൻ പറഞ്ഞ ദൈവമക്കളെ, ഈ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം, നിനക്ക് ഈ ദിവസത്തിന് 24 മണിക്കൂറും വിശുദ്ധീകരിക്കാൻ തുടങ്ങിയാലും നിന്റെ ജീവിതത്തിൽ മരണ നിമിഷം വരെയും ഏറ്റെടുക്കാൻ സാധിക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് വിശുദ്ധിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന ദൈവവചനം ഉപയോഗിച്ചിട്ട് ഹാലലി നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തിയെടുക്കത്തക്കവണ്ണം ദൈവവചനം നമ്മിൽ ഓപ്പറേറ്റ് ചെയ്യാൻ അനുവദിക്കണം. എവിടെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യണം? ജഡത്തിൽ ഓപ്പറേറ്റ് ചെയ്യണം, ദേഹത്തിൽ ഓപ്പറേറ്റ് ചെയ്യണം, ദേഹിയിൽ ഓപ്പറേറ്റ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമ്മുടെ മനസ്സിൽ ഓപ്പറേറ്റ് ചെയ്യണം, പുറമേയുള്ള മനുഷ്യനിൽ ഓപ്പറേറ്റ് ചെയ്യണം, അകമയുള്ള മനുഷ്യനിൽ ഓപ്പറേറ്റ് ചെയ്യണം. ഹല്ലേലൂയ. അകമയുള്ള മനുഷ്യൻ ആശയപരമായി ശരിയാകണം, പുറമേയുള്ള മനുഷ്യൻ കാഴ്ചയ്ക്ക് ശരിയാകണം. ഇത് രണ്ടും കൂടെ ശരിയാകുമ്പോഴാണ് ദൈവം സ്തോത്രം, ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്ക് നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത്. ദൈവത്തെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഓരോ പ്രസംഗവും കേൾക്കാൻ. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അത് കേൾക്കുന്നത് വളരെ സന്തോഷമായിരിക്കും. കാരണം ജഡത്തിലെയും ആത്മാവിലെയും കന്മഷങ്ങൾ നീക്കി കളയുമ്പോൾ, വിശുദ്ധിയെ തേജിക്കുമ്പോൾ നിനക്ക് ഇത് വെറുതെയല്ല ചെയ്യേണ്ടത്, നിനക്ക് ചില വാഗ്ദത്തങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ഏഴാമത്തെ ഒന്നാം വാക്യം ഒന്ന് ശ്രദ്ധിച്ച്.
പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി.
ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ചുമ്മാ ആരും ഈ വിശുദ്ധി ഏറ്റെടുക്കണ്ട. പ്രതിഫലമുണ്ട്. യു വിൽ ഗെറ്റ് റിവാർഡ്. കർത്താവിന് വേണ്ടി പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ വെച്ച് വിട്ടുകളഞ്ഞാൽ ഈ ലോകത്ത് വെച്ച് തന്നെ 100 മടങ്ങും. വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവർ ആരുമില്ല. അത്രയ്ക്ക് ഷൂറാണ് ഇടത്തിലെ ആത്മാവിലെ കന്മഷങ്ങൾ നീക്കിക്കളഞ്ഞ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഈ ജഡത്തിലെയും ആത്മാവിലെയും കന്മഷങ്ങൾ നീക്കിക്കളയുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വ്യാഖ്യാനം കൂടാതെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. 6:14 മുതൽ.
നിങ്ങൾ അവിശ്വാസികളോട് ഇടയല്ല പിണക്കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച! വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ! ക്രിസ്തുവിനും ബലിയാലും തമ്മിൽ എന്ത് പൊരുത്തം! അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി! ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത! നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ! ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന്
ശ്രദ്ധിക്ക. ഇത്രയൊക്കെ പറഞ്ഞു വന്നത് നമ്മൾ ഒരു കാര്യം ചെയ്യാനാണ്. എന്ത് ചെയ്യാൻ? അതുകൊണ്ട്
അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ.
അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ. ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു വേർപാടുണ്ടാകാനാണ്. അപ്പൊ വിശുദ്ധി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതാ എന്ന് ശരിക്കും ചിന്തിച്ചാൽ ഇറ്റ് ഈസ് നതിങ് ബട്ട് സെപ്പറേഷൻ. പ്രൈസ് ദി ലോർഡ്. ക്ലീൻ എന്ന അർത്ഥം നിങ്ങൾ എടുത്തിരിക്കട്ടെ, വൃത്തി എന്നുള്ള അർത്ഥം തന്നിരിക്കട്ടെ. എന്തോ വൃത്തി, അഴുക്കിൽ നിന്നുള്ള വേർപെടല. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ വിശുദ്ധി എന്ന് പറഞ്ഞാല് ഇറ്റ്സ് ആക്ച്വലി എ സെപ്പറേഷൻ. സെപ്പറേഷൻ ഇല്ലാതെ വിശുദ്ധിയില്ല. അതുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. അപ്പൊ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളും അകറ്റാൻ കഴിയണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു വേർപാട് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കൂ. ഏറ്റെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാകട്ടോ, മനസ്സിലാക്കാൻ ചിലർക്ക് അതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും. പ്രൈസ് ഗോഡ്. അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ടിരിപ്പീൻ എന്ന് പറയുമ്പോൾ ചില പ്രത്യേക വ്യക്തികളോട്, ചില പ്രത്യേക പ്രസ്ഥാനങ്ങളോട്, ചില പ്രത്യേക കൂട്ടങ്ങളോട് വേർപെട്ടിരിപ്പീൻ. പ്രൈസ് ഗോഡ്. എങ്ങനെ വേർപെട്ടിരിക്കണം? ആ വാക്യം ശരിക്കും ശ്രദ്ധിച്ചാലാണ് ശരിയായ വേർപാട് നിനക്ക് പറ്റത്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്. എന്ന് വായിച്ച വാക്യം, അതുകൊണ്ട്
അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട്,
അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട്. നീ അവരുടെ നടുക്ക് കിടക്കരുത്, ആ കിടക്കുന്ന നടുവിൽ നിന്ന് യു ഹാവ് ടു മേക്ക് എൻ എക്സോഡസ്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഈ വീട് മാറുമ്പോഴെങ്കിലും ആവശ്യമില്ലാത്ത സാധനം നമ്മൾ കളയും. എന്തുകൊണ്ടാണെന്നറിയാം? ഇറ്റ്സ് ആൻ എക്സോഡസ്, ഒരു പുറപ്പാടാണ്. പുറപ്പെടുന്ന മനുഷ്യനാണ് പഴയ സ്റ്റേജ് കളയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ശരിയായ വേർപാടിന്റെ പുറകിൽ ഒരു പുറപ്പാടുണ്ട്. അപ്പൊ അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ട് പുറപ്പെടുവീൻ. ശ്രദ്ധിച്ച വായിച്ച,
അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ.
അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനി എവിടെ നിന്ന് പുറപ്പെടണം, എങ്ങനെ പുറപ്പെടണം, എങ്ങനെ വേർപെടണം, ഇതിന്റെ ഒക്കെ ലോജിക്ക് മനസ്സിലാക്കി തരുവാൻ ഏഴ് കൂട്ടം കാര്യങ്ങൾ പൗലോസ് അവിടെ വ്യക്തമായി മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയിരിക്കുകയാണ്. 14 വാക്യം തൊട്ട് വായിക്കുമ്പോൾ 7 ഡിഫറന്റ് ആക്ഷൻസ് ടു മേക്ക് എ മീനിങ് ഫുൾ സെപ്പറേഷൻ, അർത്ഥമുള്ള ഒരു വേർപാടിന് നമ്മൾ കൈക്കൊള്ളേണ്ട 7 സ്റ്റെപ്പുകൾ. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. വിശ്വാസം അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട സ്റ്റെപ്പാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയ പ്രശ്നത്തിലൊക്കെ ചെന്ന് ചാടിയതിന്റെ കാരണം അതിനകത്തുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തകർന്നതിന്റെ കാരണം അതിനകത്തുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തട്ടണതിന്റെ കാരണങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് പ്രൈസ് ദ ലോർഡ്. ഈ ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ച് ദൈവത്തെ സ്തോത്രം. ഇങ്ങനെ നിരന്തരം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ചിന്തിക്കുകയാണെന്ന് വിചാരിക്കല്ലേ, ഇത് വളരെ പ്രധാനമാണ്. 7 കൂട്ടം കാര്യങ്ങൾ 14 വാക്യം മുതല് ഒന്നുകൂടെ ശ്രദ്ധിക്കാം.
നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ല പിണ കൂടരുത്.
ഒന്ന്, അവിശ്വാസികളോട് ഇണയല്ല പിണ കൂടരുത്. അവിടെ ഇണയില്ല പിണ എന്ന വാക്ക് നമ്മൾ വായിക്കുമ്പോൾ മൂല പദമായി കൊടുത്തിരിക്കുന്നത് ഹെട്രോസൂജിയോ എന്ന പദമാണ്. ഹെട്രോസൂജിയോ, HETROSUGIO, ഹെട്രോസൂജിയോ. ഇത് രണ്ട് വാക്കുകൾ ചേർന്നാണെന്ന പറയുന്നത്, ഹെട്രോസ് എന്ന വാക്കും സൂജിയോ, സൂജോസ് എന്ന വാക്കും. HETROSUGIOS, ഹെട്രോസ് ആൻഡ് സൂഗോസ്, സൂജോസ്. ഹെട്രോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? സ്ട്രേഞ്ച്, അല്ലെങ്കിൽ തമ്മിൽ യോജിക്കാത്തത്. ഹെട്രോ എന്നതിന് ഓപ്പോസിറ്റ് ഹോമോ, യോജിക്കുന്നത്. ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോമ്പൗണ്ടുകൾ. ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ്. ഹെട്രോ തമ്മിൽ യോജിക്കാത്തത്, ഹോമോ യോജിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സൂഗോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നുകം, യോക്ക്. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഹെട്രോ സൂഗോസ് എന്ന് പറഞ്ഞാൽ ഒരു നുകത്തിൽ യോജിക്കാത്ത രണ്ടെണ്ണത്തെ കെട്ടുക, ഇതാണ് ഈ വാക്കിന്റെ അർത്ഥം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവിശ്വാസികളുടെ ഇണയില്ലാപ്പിണ കൂടരുത് എന്ന് പറയുമ്പോൾ, നീ വിശ്വാസിയാണെങ്കിൽ നിന്റെ വിശ്വാസത്തോട് യോജിക്കാത്ത, ഹെട്രോ ആയിട്ടുള്ള മറ്റൊരു മനുഷ്യനുമായിട്ട് ഒരു നുകത്തിൽ നിങ്ങളെ ഒന്നിച്ചു കെട്ടാൻ സമ്മതിക്കരുത്. നുകം എന്ന് പറഞ്ഞാൽ നമുക്ക് കാളവണ്ടിയുടെ മുമ്പിലുള്ള ക്രോസ് പീസ്. പ്രൈസ് ദ ലോർഡ്. യോക്ക്. ഇനി വേറൊരു അർത്ഥമുണ്ട് ഇതിന്, ഈ തിലാസിന്റെ ആ ബീം. പ്രൈസ് ഗോഡ്. ഇത് രണ്ടും നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, സെൻട്രൽ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ നീളമായിരിക്കും. എന്ന് പറഞ്ഞാല് ഇടത്തുഭാഗത്തുള്ളതും വലത്തുഭാഗത്തുള്ളതും ഒരേ അളവിലൊത്തതായിരിക്കും. രണ്ട് വിശ്വാസി തമ്മിൽ ഒന്നിച്ച് ഇടപെടുമ്പോൾ അത് ഒരുപോലെയുള്ള ഒരു സംരംഭമായിട്ട് മാറണമെങ്കിൽ ഒരു ദുഃഖത്തിൽ ഇവരെ തമ്മിൽ ഇണയ്ക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാകരുത് എന്ന് പറഞ്ഞാല് ഒന്നുകൂടെ വ്യക്തമാക്കാം. ഒരേ വണ്ടിയിൽ രണ്ട് സ്വഭാവമുള്ള കാളകളെ കെട്ടരുത്. നീ വേറെ ഒരു വ്യക്തിയുമായി, ഈ ലോകത്തിൽ മറ്റൊരു വ്യക്തിയുമായി യോജിച്ച് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ഹല്ലേലൂയ, നിന്റെ ഇടത്ത് നിൽക്കുന്നവൻ അല്ലെങ്കിൽ വലത്ത് നിൽക്കുന്നവൻ നിന്റെ അതേ വിശ്വാസമുള്ളവനായെങ്കിൽ മാത്രമേ ഈ വണ്ടി എത്തേണ്ട സ്ഥാനത്ത് എത്തേണ്ട സമയത്ത് എത്തേണ്ടതുപോലെ എത്തത്തുള്ളൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവകാശമുള്ള എന്തെങ്കിലും ഒരു കാര്യം, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുപോകുവാൻ എന്റെ സമീപത്ത് നിൽക്കുന്ന പാർട്ണർ വിശ്വാസി അല്ലെങ്കിൽ നീ അവിശ്വാസിയുമായി ഇണയില്ലാപ്പിണ കൂടുകയാണെന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. ചിലപ്പോ ബിസിനസ്സിലായിരിക്കാം, കുഴപ്പമില്ല, ഇത് എത്തുകയാണ്. ഞാൻ എന്റെ തീരി അല്ലത്, നിന്റെ ബിസിനസ് പാർട്ണർ രക്ഷിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് അനുവദിച്ചിട്ടില്ല. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഒരു അവിശ്വാസിയുടെ കമ്പനി ഇപ്പൊ ജോലി ചെയ്യാം ചെയ്യാം യു ആർ നോട്ട് എ പാർട്ണർ. അവന് വേണ്ടി ജോലി ചെയ്യുന്നു, അവൻ കാശ് തരുന്നു, ഞങ്ങൾ പോരുന്നു. ദൈവസ്തോത്രം. നീയും അവന് ഒരേ സ്ഥാനത്ത്, ഒരേ പൊസിഷനിൽ, ഒരേ അധികാരത്തിൽ, ഒരേ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റിൽ നിനക്ക് അവകാശപ്പെട്ടതിനെ കൊണ്ടുപോകാൻ നിന്റെ കൂട്ടാളി വിശ്വാസി അല്ലെങ്കിൽ ദൈവവചനം അനുവദിക്കുന്നില്ല. ബിസിനസ് ആണെങ്കിലും അത് അത് ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും. എന്നാൽ ഇന്ന് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാന് ഇതിന്റെ പ്രൈസ്തലോട് വ്യാഖ്യാനം ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ്. ഒരു ബിസിനസിന്റെ പാർട്ണർ ഒരു അവിശ്വാസി ആയാൽ, ആ ബിസിനസ് പൊളിഞ്ഞു പോയാൽ കാശുണ്ടെങ്കിൽ വേറെ ബിസിനസ് തുടങ്ങാം. എന്നാൽ നിന്റെ എന്റെ ജീവിതത്തിന്റെ പാർട്ണർ, യുവർ ലൈഫ് പാർട്ണർ, നിന്റെ വിശ്വാസത്തോട് യോജിക്കാത്ത ഒന്ന് ഒരുത്തനോ ഒരുത്തിയോ ആണെങ്കിൽ ദൈവ വചനം പറയുന്നു അത് വചന വിരുദ്ധമാണ്. ആ കുടുംബം, ഇത് ആ കുടുംബജീവിതം ജയിക്കാൻ പാടാണ്. ചിലപ്പോൾ അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യയുടെ നിമിത്തം അവളുടെ നിർമ്മലമായ നല്ല നടപ്പ് കണ്ട് അവളോട് ചേർന്ന് വന്നിട്ട് ആ കുടുംബവും അവിടുത്തെ കുഞ്ഞുങ്ങളും മൊത്തം അനുഗ്രഹിക്കപ്പെട്ട സംഭവങ്ങൾ ചുരുക്കമായിട്ടുണ്ട്. എന്നാൽ വിശ്വാസിയെ, നീ നിന്റെ പാർട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവവചന പ്രകാരം നിന്റെ വിശ്വാസത്തിന് യോജിക്കാത്ത ഒരുത്തനെയോ ഒരുത്തിയെയോ പാർട്ണർ ആക്കുവാൻ ദൈവവചനം ഒരു കാലത്തും അനുവദിക്കുന്നില്ല. ഇനി അഥവാ നീ അതിന് മുതിർന്നാൽ നീ അതിന് വില കൊടുക്കേണ്ടി വന്നേക്കും. അതാണ് അവിശ്വാസികളോട് ഇണയില്ലാപ്പണ കൂടെ എന്ന് പറയുന്നതിന്റെ ആപ്ലിക്കേഷൻ പോയിന്റ്. ഒന്ന്, ബിസിനസ്സിൽ കുട്ടുകച്ചവടം. രണ്ട്, വിവാഹത്തിൽ. അപ്പോ വേർപാട് എന്ന് പറയുമ്പോൾ കലക്കേച്ചും തെളിച്ചു മാറ്റുന്നതിനേക്കാൾ കലങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കലർത്തിയിട്ട് പിരിക്കുന്നതിനേക്കാൾ കലർത്താതിരിക്കുന്നതാണ് ഉചിതം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്ന ഒരു പദം ഇംഗ്ലീഷിലുണ്ട്, തമ്മിൽ തമ്മിലുള്ള യോജിപ്പ്. ദൈവകാലം ദൈവമക്കളെ, വിദ്യാഭ്യാസ യോഗ്യത ശരിയായാലും പൊക്കവും വണ്ണവും തടിയും നിറവും യോജിച്ചാലും കുടുംബം യോജിച്ചാലും എന്തെല്ലാം കാര്യങ്ങളിൽ ധനപരമായിട്ടോ സാമ്പത്തികമായിട്ടോ സാമൂഹികമായിട്ടുള്ള നിലപാടുകളെ യോജിച്ചാലും, ഞാനൊരു കാര്യങ്ങൾ പറയാം, ആത്മീയമായ യോജിപ്പില്ലെങ്കിൽ പറഞ്ഞോണം നോ. വിളിക്കുന്ന മാതാപിതാക്കളോട്, യൗവനക്കാരോട് ഞാൻ പറയുകയാണ്, നിന്റെ ജീവിതത്തിന് അടിസ്ഥാനം പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമാകാതിരിക്കാൻ നിന്റെ കുഞ്ഞിന് ഒരു പങ്കാളിയെ അന്വേഷിക്കുമ്പോൾ, പ്രൈസ് ദ ലോർഡ്, അബ്രഹാം പറയുന്നു ഇസ്ഹാക്കിന് ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുവാൻ, ഒരു മണവാട്ടിയെ തിരഞ്ഞെടുക്കുവാൻ നമ്മൾ പാർക്കുന്ന ഈ കനാന്യ ദേശത്തുള്ള കനാന്യരിൽ നിന്ന് എന്റെ മകനൊരു ഭാര്യ എടുക്കാതെ എന്റെ ചർച്ചക്കാരും എന്റെ പിതൃഭവനും ഉള്ളിടത്തേക്ക് ചെന്ന് എടുത്തുകൊണ്ടിരാൻ പറയുന്നു. പ്രൈസ് ദ ലോർഡ്. There should be cultural compatibility, religious compatibility, ഫിസിക്കൽ കമ്പാറ്റബിലിറ്റി, ശാരീരികമായ യോഗ്യത വേണം, വിദ്യാഭ്യാസപരമായ യോഗ്യത വേണം, സാംസ്കാരികമായ യോഗ്യത വേണം. ഇതെല്ലാം ഉണ്ടെങ്കിലും ഒടുവിലായി വിശ്വാസത്തിൽ യോജിക്കാൻ സാധിക്കണം. പ്രൈസ് ഗോഡ്. ഇനി 14 വാക്യത്തെ നമ്മൾ വായിച്ചു, നിങ്ങൾ അവിശ്വാസികളുമായി ഇലയിൽ അപ്പണ കൂടരുത്. അടുത്തത്,
നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച.
പ്രൈസ് ഗോഡ്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. ഈ പോയിന്റ് തെളിയിക്കാൻ വേണ്ടി പൗലോസ് ആർഗ്യുമെന്റ്സ് കൊണ്ടിരിക്കുകയാണ്. നീതിയും അധർമ്മവും തമ്മിൽ ഒരു കാലത്തും ചേരാത്തതുപോലെ വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ ഒറ്റ വിഷയത്തിന് വേണ്ടി ഒരിക്കലും ഒന്നിക്കരുത്. പ്രൈസ് ഗോഡ്. നിങ്ങള് അവൻ ചോദിക്കുന്നത് എങ്ങനെ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? ഇപ്പോ ഞാൻ പണ്ടൊരിക്കെ ഈ ഹോളിൽ തന്നെ പ്രസംഗിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് സഹോദരിമാരുടെ പറയാൻ പെട്ടെന്ന് മനസ്സിലാവും, ഈ അറബിക്കടലിൽ കിടക്കുന്ന ചാളയും അയിലയും നെയ്മീനും ചെമ്മീനും അതുപോലെയുള്ള എല്ലാ മീനും മേടിച്ചു കൊണ്ടുവന്ന് ചട്ടിക്കകത്താക്കി കഴിയുമ്പോൾ ഉപ്പിടണം. ഇത് ജനിച്ചത് ഉപ്പുവെള്ളത്തിലാണ്, വളർന്നത് ഉപ്പുവെള്ളത്തിലാണ്, ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ രാത്രി ഇതിനെ പിടിച്ചെടുത്തത് ഉപ്പുവെള്ളത്തിൽ നിന്നാണ്. പക്ഷേ പ്രൈസ്തലോട്, ഈ മത്സ്യം ഉപ്പുവെള്ളത്തിൽ ജീവിച്ചിട്ടും ഒരു അശേഷം ഉപ്പ് അതിന്റെ അകത്ത് കയറിയിട്ടില്ല. അതുകൊണ്ട് അത് വേവിക്കുമ്പോ ഉപ്പിട്ടെടുക്കണം. ഇന്ന് രാത്രി ദൈവമേ, ഈ ലോകത്തിൽ നീ ജീവിക്കുമ്പോൾ തന്നെ ഈ ലോകം നിന്റെ അകത്ത് കയറാൻ പാടില്ല. നീ ഈ ലോകത്തിലായിരിക്കുമ്പോഴും ഈ ലോകത്തിന് വെളിയിലായിരിക്കണം. ഇതാണ് ഒരു വിശ്വാസിയുടെ വേർപാടിന്റെ രഹസ്യം. പ്രൈസ് ദ ഹല്ലേലൂയ. പണ്ട് പറയാറുണ്ട്, വള്ളം ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളത്തിൽ കൂടെ പോകാന്, പക്ഷേ വെള്ളം വള്ളത്തിൽ കടക്കാത്തോടത്തോളം കാലം ഇത് പോകും. വെള്ളത്തിൽ കൂടെയാണ് യാത്ര ചെയ്യേണ്ടത്, പക്ഷെ ഈ വെള്ളം നിന്റെ ഉള്ളിൽ കയറരുത്. വേർപാടിന്റെ മർമ്മം മനസ്സിലാക്കി ഒരു സ്വതന്ത്ര പറയാമോ? നമ്മൾ ലോകത്തിലുള്ളവരാണ്, പക്ഷെ നമ്മൾ ലോകക്കാരല്ല. ഹല്ലേലൂയ. പിന്നെ ഇവിടെ എങ്ങനെ മുന്നോട്ട് പോകും? അന്നമാമൻ എന്ന് പറയുന്ന ഭക്തയായ ഒരു സ്ത്രീ വിശ്വാസത്തിൽ വന്നതുകൊണ്ട്, പെന്തിക്കോസ്റ്റിൽ വന്നതുകൊണ്ട്, സ്നാനപ്പെട്ടതുകൊണ്ട് വീട്ടിൽ നിന്നും പുറത്താക്കി, സകലരും ഉപേക്ഷിച്ചു, ബന്ധുക്കളും മിത്രങ്ങളും അകത്ത് കയറ്റിയില്ല. അവര് ചങ്ക് പൊട്ടി വീട്ടിൽ നിന്നിറങ്ങി. ഹല്ലേലൂയ. ചില ദിവസങ്ങൾ ആരും പോലും ഇല്ലാതായപ്പോ ഒരു പാട്ടിന്റെ വരികൾ എഴുതി. ആ വരിയാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഗംഭീര വാരീതിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട്, ലോകമാം ഗംഭീര വാരീതിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട്, നിത്യ വീടൊന്നുണ്ടാവീടെ എത്തി കർത്തനോടു വിശ്രമിക്കും, നിത്യ വീടൊന്നുണ്ടാവീടെത്തി കൃത്തനോടുകൂടെ വിശ്രമിക്കും. യാത്ര ചെയ്യാൻ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിന പാടി. ഞെരുക്കത്തിൽ അപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൽ കണ്ണുനീർ കുടിച്ചാലും, ഞെരുക്കത്തിൽ അപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൽ കണ്ണുനീർ കുടിച്ചാലും, ദേഹം ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യോ ഞാൻ കൃഷി നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിന ജീവൻ വച്ചിടും രക്ഷയേ.
വിശ്വാസം വരെയും ജീവൻ വച്ചിടൂ രക്ഷകനാ. അന്ത്യശ്വാസം വരെയും പൂർവ പിതാക്കളാം അപ്പോസ്തല ദൂരവി ദർശിച്ചി ഭാഗ്യദേശം ചേതമെന്നി ലാഭം അന്യരെന്നി ലോകമാതിൽ യാത്ര ചെയ്യോ കൃഷ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിന ജീവൻ വച്ചി
കർത്താവിനോട് ജീവിച്ച് വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചാൽ രാവിലെ ഓർമ്മിച്ചതുപോലെ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷം കൂടി വന്ന 25,000-26,000 ദിവസം അതിൽ പകുതി പോയി കഴിഞ്ഞു. പലർക്കും ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇനിയുള്ള ദിവസം വിശ്വാസ കപ്പലിൽ ഒരു യാത്ര ചെയ്യുവാൻ, ഈ ലോകമതത്ത് കയറാതെ ഈ ലോകത്തിൽ കൂടെ യാത്ര ചെയ്യുവാൻ. ഇനി ഞാൻ പറയട്ടെ, എന്തെങ്കിലും അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അതാണ് പറഞ്ഞത്, ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളും അകറ്റി അങ്ങനെ വിശുദ്ധിയെ തയ്ക്കുവാൻ. നമ്മൾ പറയാം അങ്ങനെ ഇപ്പൊ വിശുദ്ധി ഒന്നും തയ്ക്കണം കേട്ടോ, അതൊക്കെ കേട്ടിട്ടുള്ള കളി. ദൈവങ്ങൾ ഇത് കളിയല്ല, ഇത് വിശുദ്ധിയെ കുറിച്ചുള്ള പ്രമാണം. ബുദ്ധിമുട്ടാകട്ടോ, ഞാൻ പറയാം, ഒരുത്തൻ വിശ്വാസത്തിൽ വന്നാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടില്ല, രക്ഷിക്കപ്പെടാൻ ഒരു പ്രശ്നവും ബുദ്ധിമുട്ടുമില്ല, സ്നാനപ്പെടാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല. ഇച്ചിരി തണുപ്പോ കാലാവസ്ഥ മോശമാണെങ്കിൽ ഇത്തിരി തണുപ്പ് ചിലപ്പോൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു. ക്രൈസ്തലോ പിന്നെ തിരുവത്താഴം എടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, ചാരി കിടന്നുകൊണ്ട് തോപ്പിച്ചി കുറച്ച് വായനയുടെ ഒരു ബുദ്ധിമുട്ടില്ല. ഹല്ലേലൂയാ. ദേശാംശം കൊടുക്കാനും ക്രൈസ്തലോട് ഓഫറിംഗ് ഇടാനൊന്നും ബുദ്ധിമുട്ടില്ല, കിട്ടിയതന്നെ കൊടുക്കുന്നത്. എന്നാലും ഒരു കാര്യം ഞാൻ പറയാം, വിശുദ്ധി പാലിക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അത് ചങ്ങിക്കൊള്ളും, അത് ദേഹത്ത് തട്ടും, അത് ഉള്ളിൽ തട്ടും. രാത്രി ഞാൻ ചോദിക്കട്ടെ, തട്ടിയാലും വേണ്ടെങ്കിൽ നിത്യത തട്ടിപ്പോകാതിരിക്കും ഒരു വിശുദ്ധി ഞാൻ ഏറ്റെടുക്കും തീരുമാനിക്കുന്ന കരമെടുത്ത് സ്തോത്രം ചെയ്താട്ട് തട്ടിപ്പോകാതിരിക്കും. എന്നാലൊരു കാര്യമുണ്ട്, ഈ ജഡവും കൊണ്ട് അങ്ങ് ചെല്ലത്തില്ല, ഇതിനൊരു രൂപാന്തരം വരണം. ആ രൂപാന്തരം ഇപ്പോഴേ വരുത്തിയാൽ നല്ലതല്ലേ, ഇത് ഞാൻ കുറച്ചെങ്കിൽ നിന്ന് വരുത്തത് നല്ലതല്ലേ. ദൈവത്തെ സ്തോത്രം, പ്രൈസ് ഗോഡ്. അപ്പോൾ അവിശ്വാസികളുടെ ഇടയില്ലാപ്പെടാൻ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ ചേരാമെങ്കിൽ നീതി ചെയ്തു, ചേരത്തില്ല. അടുത്തത് വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ. പ്രൈസ്തരോട് ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് ഈ വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ള കൂട്ടായ്മ ദൈവം എന്നേക്കുമായി നിർത്തി എന്ന് വായിക്കുന്നുണ്ട്. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു.
ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു.
വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ആറ്.
ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു.
ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. നിങ്ങൾ ആ വാക്യത്തിൽ ആറാമത് പറഞ്ഞ ശ്രദ്ധിച്ചു, ആറാമത് പറഞ്ഞ ശ്രദ്ധിച്ചു, ഒന്നുകൂടെ ശ്രദ്ധിച്ചു. ആറാമത് പറഞ്ഞ എന്തുവാ?
വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു.
വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെ വേർപിരിച്ചു. മാനവജാതിയെ മുഴുവനും നോക്കിയിട്ട് ഇന്ന് ദൈവം ചെയ്യുന്നതെന്നറിയാമോ? നല്ലതെന്ന് കാണുന്നവനെ, നല്ലതെന്ന് കാണുന്നവളെ തനിക്കായി ഇന്നും എന്നും എന്റെ ദൈവം വേർതിരിക്കുന്ന ദൈവമാണ്. വേർപാട് പാലിക്കുന്ന വിശ്വാസിയെ നീ ദൈവത്തിന്റെ വകയായി മാറുന്നതാണ് വേർപാട്. ദൈവത്തിന്റെ വകയായി മാറുന്നതിന് സന്തോഷമുള്ളവന് വേർപാട് ശരിക്കും പാലിക്കാനായിട്ട് ഒരു ദുഃഖം തോന്നത്തില്ല. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആകുന്നവനാണ് പ്രയാസം. ദൈവം ഒരു അഡ്ജസ്റ്റ്മെന്റ്, വിശ്വാസം ഒരു അഡ്ജസ്റ്റ്മെന്റ്, സുവിശേഷം അഡ്ജസ്റ്റ്മെന്റ്, എന്തിനുള്ള അഡ്ജസ്റ്റ്മെന്റ്? ഈ നാട്ടിൽ ജീവിച്ചു പോകുമ്പോ ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെന്റ്, അത് നടക്കും. ഈ അഡ്ജസ്റ്റ്മെന്റ് മേടിച്ചെടുത്തില്ല. രാത്രി ഞാൻ പറഞ്ഞ ദൈവമക്കളെ, എല്ലാ അഡ്ജസ്റ്റ്മെന്റും വിട്ടുകളഞ്ഞ് കോംപ്രമൈസ് ചെയ്യാതെ വിശുദ്ധിന്റെ അവിടെ നിൽക്കുവാൻ ഈ നാളുകൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ദൈവം വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിക്കുന്നതിന് മുൻപ് അതിന്റെ കാരണം എഴുതിയിരിക്കുന്നു, വെളിച്ചം നല്ലത് എന്ന് കണ്ടു. വെളിച്ചത്തിന്റെ നന്മയും ഇരുളിന്റെ ദോഷവും എന്നാ? രണ്ടാം വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ, നമ്മൾ വായിച്ചു പോകുന്ന ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ,
ഭൂമി പാഴയും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു.
എവിടെ ഇരുളുണ്ടോ അവിടെ പാഴായി കിടക്കും, ശൂന്യമായി കിടക്കും. പ്രൈസ് ഗോഡ്. നിന്റെ ജീവിതത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും അന്യത്തിലാണെങ്കിലും ഇരുട്ട് വ്യാപിച്ചാൽ അവിടെ ഫലം തരാതെ ശൂന്യമായി കിടക്കും, പാഴായി കിടക്കും. അന്യത്തിൽ വന്നിട്ടും ചിലർക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയാത്തന്നറിയാമോ? ഇപ്പോഴും ഒരു ഭാഗം ഇരുട്ടാണ്. ഇരുളിനും വെളിച്ചത്തിനും തമ്മിൽ എന്തൊരു കൂട്ടായ്മ. നിന്റെ ജീവിതത്തിൽ ഇരുട്ടിന്റെ പ്രവൃത്തികൾ എന്ന് പൗലോസ് പറയുന്ന ചില അന്ധകാരത്തോടുള്ള അന്ധകാര ശക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ടുകള് പ്രൈസ് ഗോഡ് കളയണം.
ഇരുട്ടുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇരുട്ട് എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഇറ്റ് ഈസ് ആബ്സെൻസ് ഓഫ് ലൈറ്റ്. ആബ്സെൻസ് ഓഫ് ലൈറ്റ് ആണ് ഇരുട്ട്
എന്ന് പറഞ്ഞാൽ, മനഃപൂർവം വെളിച്ചം കൊണ്ടുവന്നില്ലെങ്കിൽ എന്തുണ്ടാവും?
ഇരുട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്ര ഇലക്ട്രിസിറ്റി ആയി ചെലവാക്കേണ്ട ഒരു കാര്യമില്ല. അവിടെ ഇടുക്കിയിലിട്ട് കറക്കുന്നു, ഇപ്പുറത്ത് വള്ളിവാതിലിട്ട് കറക്കുന്നു, ഇങ്ങനെ കറക്കി ഇതൊക്കെ ഇങ്ങോട്ട് വിടുന്നതിന്റെ ഒരു ആവശ്യവുമില്ല. ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഇതിന്റെ അകത്തോടെ കയറ്റി, അതിന്റെ അകത്തോടെ കയറ്റി, അവിടെയും കയറ്റി, ഇതെല്ലാം കൂടെ അങ്ങോട്ട് കത്തിച്ച് കഴിയുമ്പോഴേ ഈ പുള്ളി പുറത്തു പോകത്തുള്ളൂ. എന്നാലും നിങ്ങൾ മനസ്സിലാക്കണം, ഈ പുള്ളി എവിടെ നിൽക്കുക? ഇപ്പുറത്ത് നിൽക്കുക. എന്തിനാ ഇത് കേട്ടാ ചാടി കയറാൻ നിൽക്കുക? നിങ്ങളുടെ വെളിച്ചം ഇരുട്ടാകാതെ നോക്കിക്കോണം. പ്രൈസ് ഗോഡ്. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ വീട്ടിലെ വീട്ടിന് അകത്ത് വെളിച്ചം പോകുന്ന നിമിഷം ഇരുട്ടകത്ത് കയറി കഴിയും, മൊത്തം ഇരുട്ടാവും. ഞാൻ പറയട്ടെ ദൈവ മക്കളെ, വേർപാട് വെളിച്ചത്തിൽ നടക്കുന്ന വിശുദ്ധിയുടെ പ്രമാണം മനഃപൂർവമായി ചെയ്തില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ഇറ്റ് ഇസ് ഡാർക്ക്നെസ്. മനസ്സിലായോ? ഇരുട്ടെന്ന് പറയുന്നത് സ്വാഭാവികമാണ്, അത് നാശം തരുന്നതാണ്, അത് നിന്നെ പാഴാക്കുന്നതാണ്. അതുകൊണ്ട്
ഇരുളിന് വെളിച്ചത്തോട് എന്തൊരു കൂട്ടായ്മ.
ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം?
ബലിയാൽ എന്ന് പറയുന്നത് ചെകുത്താന്, സർവശക്തനായ ദൈവത്തിനും ചെകുത്താനും തമ്മിൽ എന്ത് പൊരുത്തം? പണ്ട് പൊരുത്തം ഉണ്ടായിരുന്നു, പക്ഷേ അരുണോദയ പുത്രനായ ശുക്ര നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു, അന്ന് താഴെ വീണതാ. ഇനി യോജിക്കുകയില്ല. ഇന്ന് ലോകം മുഴുവൻ നശിപ്പിക്കുന്ന ഈ ലൂസിഫർ എന്ന് പറഞ്ഞ ചെകുത്താൻ ആമൻ പാട്ടുകാരനായിരുന്നു, വർഷിപ്പ് ലീഡർ ആയിരുന്നു. ഇന്ന് ദൈവമായിട്ട് യാതൊരു യോജിപ്പുമില്ല. വർഷിപ്പ് ലീഡേഴ്സ് സൂക്ഷിക്കണം, സംഗതി ശരിയായില്ലെങ്കിൽ വെട്ടുള്ളൂ. പ്രൈസ് ഗോഡ്.
ഇന്ന് പാട്ടുകാരനൊക്കെ പറയുന്നതിന് അറിയാമോ, എന്റെ ഭാഷയെ വേറെ ആരെ ഒന്നിച്ചുണ്ടോ, നല്ല കൃപയിൽ നിങ്ങൾ പറ്റിയതെന്ന് പറയുന്നു. അപ്പം ഇരുളിനും വെളിച്ചത്തിനും തമ്മിൽ എന്തൊരു
കൂട്ടായ്മ.
അടുത്തത്,
ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം?
അടുത്തത്,
അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി?
വിശ്വാസിക്ക്
അവിശ്വാസിയുമായി എന്ത്
ഓഹരി? ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ട് എന്ത് ഓഹരി? ഞാൻ പറയട്ടെ, രണ്ടു പേർക്കും കൂടെ പങ്കിടാവുന്ന, ഷെയർ വയ്ക്കാവുന്ന ഒരു പരിപാടിയിൽ നിനക്ക് ആമേൻ ഏർപ്പെടാൻ വചനം അനുവദിക്കുന്നില്ല.
വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി?
ദൈവമക്കളെ, ഹല്ലേലൂയ. പെണ്ണ് കെട്ടിയില്ലേ, കെട്ടിയില്ലെന്നേ ഉള്ളൂ, അപ്പനെ കെട്ടാൻ പറ്റും. വേദപുസ്തകത്തിൽ വായിച്ചാൽ പത്താം തലമുറ പോലും ദൈവഭാഗത്ത് വരരുതെന്ന് പറഞ്ഞ് ശാപം കിട്ടിയ രണ്ട് തലമുറ മോവാബ്യരും
അമ്മോന്യരും ലോത്ത് മുഖാന്തരം ക്രൈസ്തലോട് ആമേൻ സോദോം ഗൊമോറയിൽ തീങ്കന്ധവും വർഷിപ്പിച്ച ശേഷം ഈ ലോകത്ത് ജനിച്ചു. ജീവിതത്തിൽ പാലിക്കേണ്ട ദൈവികമായ മർമ്മങ്ങൾ മനസ്സിലാക്കി ജീവിച്ചില്ലെങ്കിൽ, ഹാലേലൂയ, ലോത്തും പിള്ളേരും കൂടെ വിചാരിച്ചത് സോദോം ഗൊമോറയിൽ തീ വീണപ്പം ഇനി ലോകം മുഴുവനും നശിച്ചുപോയെന്ന്. പകൽക്കാലം മനസ്സിലാക്കണം ദൈവമക്കളെ, നീ ഇരിക്കുന്ന ഇട്ടാവട്ടത്തുള്ള ലോകമല്ല ഈ ലോകം. ഒന്ന് ചുറ്റും ഒന്ന് നോക്കണം. ബാലിന് ചുംബനം ചെയ്യാത്ത വായും അവന് മടങ്ങാത്ത മുട്ടുമുള്ള 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിരിക്കുന്നുവെന്ന് ഏലിയാവിനോട് പറഞ്ഞൊരു ദൈവമാണ് നമ്മുടെ ദൈവം.
വിശുദ്ധി നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, നിനക്ക് ഏറ്റെടുക്കാൻ വയ്യെങ്കിൽ, ആമേൻ, വിശുദ്ധന്മാരായി ആയിരം ആയിരം ജനങ്ങളെ ഈ ഭാരതത്തിൽ, ലക്ഷക്കണക്കിന് ജനങ്ങളെ, വിശുദ്ധന്മാരെ ഈ ഭാരതത്തിൽ ഉളവാക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരെ സ്വന്തം പറയാമോ?
നമ്മളാണ് വിശുദ്ധന്മാരെന്ന് മാത്രമേ ഉള്ളൂ വിശുദ്ധന്മാരെന്ന് വിചാരിക്കല്ലേ. ഹല്ലേലൂയ. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുമ്പോ പ്രയാസമുണ്ട്, പ്രതികൂലമുണ്ട്, നഷ്ടമുണ്ട്, കഷ്ടമുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ആമേൻ, നീ അങ്ങ് ചെല്ലുമെന്ന് ഉറപ്പാ. ഇതാണല്ലോ ഏറ്റവും വലിയ ഉറപ്പ്. നമ്മൾ ഏറിയാൽ 70 അല്ലെങ്കിൽ 80, അതിൽ പകുതിയും പോയി. ഇനി കുറച്ചും കൂടെ എങ്ങനെയെങ്കിലും തട്ടി ഉരുട്ടി അന്ന് തീർത്തിട്ട് പെൻഷൻ പറ്റി നാട്ടി പോണം. പെൻഷൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ? എത്ര ഉറപ്പുണ്ട് പെൻഷൻ പറ്റേണ്ടി വരുന്നു? ഇനി നാട്ടി പോകേണ്ടി വരുന്ന എത്ര ഉറപ്പുണ്ട്? ഏത് നാടാന്ന് ഇപ്പൊ തീരുമാനിച്ചോണം കേട്ടോ. രണ്ട് സ്ഥലമേ ഉള്ളൂ, ഇടയ്ക്കൊരു സ്ഥലമില്ല, കത്തോലിക്കാൻ പറയുന്ന പോലെ ഇല്ല. രണ്ട് സ്ഥലത്തേ ചെല്ലത്തുള്ളൂ. അതിലേതാണെന്ന് യു ക്യാൻ ഡിസൈഡ് നൗ. യു ക്യാൻ ഡിസൈഡ് യുവർ ഡെസ്റ്റിനി.
ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത?
അഞ്ചാമത് ചോദിക്കുകയാണ്. ഒറ്റ ക്ലോസ് തെളിയിക്കാൻ വേണ്ടി പൗലോസ് ഇങ്ങനെ പറഞ്ഞോണ്ട് വരുന്ന കേട്ടോ. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത? കാരണം അവൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല.
ഇനി അടുത്തവർ,
നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ.
ഈ ഒരു സത്യം മനസ്സിലാക്കിയാൽ എങ്ങനെ കള്ളുപിടിക്കും? ഈ ഒരു സത്യം മനസ്സിലാക്കിയാൽ എങ്ങനെ ദുർനടപ്പാകും ആഗ്രഹിക്കും? ഈ ഒരു സത്യം മനസ്സിലാക്കിയാൽ എങ്ങനെ 10 കൽപ്പനയും പറഞ്ഞിരിക്കുന്ന പല കൽപ്പനയും എങ്ങനെ ലംഘിക്കും? ഇവിടെ 6-7 ഒക്കെ തട്ടിയിട്ട് നാട്ടുകാർക്ക് പലർക്കും ഒരു കുഴപ്പവുമില്ല. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. ഇത് ഒരിടത്ത് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 3:16,
നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ?
നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ആരറിയുന്നു? നിങ്ങൾ അറിയുന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നുവെന്ന് എനിക്കറിയാം. അറിയാവുന്നൊരു കാര്യം സ്വത്രം പറഞ്ഞാട്ട്, നിങ്ങൾ ദൈവാത്മാവ് വസിക്കുന്നുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ
ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും.
ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും.
ഈ ശരീരത്തെ ഇട്ട് ഞാൻ തോന്നി എന്റെ ശരീരം ആർക്കാടാ ചോദിക്കാന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്, ഇത് നശിപ്പിക്കുന്ന നിന്നെ ദൈവം നശിപ്പിക്കുമെന്ന്.
നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങൾ ആകുന്നു എന്ന് അറിയുന്നില്ലയോ?
നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ?
ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് മേശയുടെ അവയവങ്ങൾ ആക്കുമോ?
ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് വേശ്യയുടെ അവയവങ്ങൾ ആക്കുമോ? ദൈവത്തിന്റെ വചനം പറയുന്നു, സ്ത്രീയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഒരു ദേഹമായി തീരും. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഒരു ദേഹമായി തീരും. നിന്റെ ക്രൈസ്തവോട് വൈഫിനോട് കൂടെ അല്ലാതെ ദൈവത്തിന്റെ സ്തോത്രം ഒരു സംഘമും അതിവ്യഭിചാരമാണ്.
ക്രിസ്തുവിന്റെ അവയവങ്ങളെ,
ക്രിസ്തുവിന്റെ അവയവങ്ങളെ
ഞാനെടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കാമോ?
ആക്കാമോ?
ഒരു നാളും അരുത്.
വിശ്വാസിയെ, നിന്റെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണം. നിന്റെ കുടുംബത്തിൽ വിശുദ്ധി ഉണ്ടാകണം, കുടുംബജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണം. മൃഗങ്ങളെ പോലെ ജീവിക്കാനല്ല വിശ്വാസിയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. കണ്ടതിനെയൊക്കെ, ഇഷ്ടപ്പെട്ടതിനെയൊക്കെ സ്വന്തമാക്കിക്കൊണ്ട് കൂടെ കൊണ്ട് നടക്കാനല്ല നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നീ മൃഗമല്ല, നീ മനുഷ്യനാണ്. ദൈവത്തിന്റെ
വചനങ്ങളോട് നിന്ന് അനുഭവിക്കുന്നത്, നല്ലതൊന്ന് തിരഞ്ഞെടുക്കാൻ ചില വിശുദ്ധന്മാർക്ക് ഈ നാളുകളിൽ ജീവിതത്തിൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ ക്രൈസ്തവരോട് നല്ല യൗവന പ്രായത്തിൽ പോട്ടിഫറിന്റെ ഭാര്യയുടെ പ്രലോഭനങ്ങളെ വിട്ടിട്ട് ഞാൻ എന്റെ ദൈവത്തോട് എങ്ങനെ പാപം ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ പാപത്തോട് ഓടി അകന്നു മാറിയ യോസെഫിന്റെ ജീവിതം ഇന്നത്തെ വിശ്വാസികൾക്ക് പിൻപറ്റേണ്ട മാതൃകയാണ്.
ഞാനൊരു കാര്യം പറയാം, ഭാര്യയ്ക്ക് സൗന്ദര്യം കുറവാണെങ്കിൽ ഉണ്ടല്ലോ, ഭർത്താവിന് സൗന്ദര്യം കുറവാണെങ്കിൽ ഇനി അനുഭവിക്കേ നിവൃത്തിയുള്ളൂ. മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചത് ഇവനെ കെട്ടാമോ അല്ലെ ഇവളെ കെട്ടാമെന്ന്.
ആന്ന് പറഞ്ഞ് ഇനി കെട്ടിയതിന് ഇനി ജീവിതം മരണം വരെ ഇതിനെ കൊണ്ട് നടന്നേ പറ്റൂ, ഇതിന്റെ കൂടെ ജീവിച്ചേ
പറ്റൂ. അന്ന് കൊള്ളായിരുന്നു, ഇപ്പോഴോ? പറ്റുകയില്ല. ദൈവത്തിന്റെ വചനപ്രകാരം നിന്റെ ഉഭയസമ്മതത്തിന്റെ ഭാര്യ നിന്റെ വീട്ടിൽ
ഞരങ്ങാൻ തുടങ്ങിയാൽ, കരയാൻ തുടങ്ങിയാൽ നിനക്ക് നാശമാണെന്നാണ് വചനം പറയുന്നത് കേട്ടോ.
മലാഖി പ്രവചനം 2:13 വായിച്ചിട്ട്,
രണ്ടാമത്
നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു,
യഹോവ ഇനി വഴിപാട് കടാക്ഷിക്കുകയോ
നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രസാദമുള്ളത് കൈക്കൊള്ളുകയോ ചെയ്യാതെ വണ്ണം,
നിന്റെ വഴിപാടോ നിന്റെ പ്രസാദമോ കൈക്കൊള്ളാതെ വണ്ണം
നിങ്ങൾ അവന്റെ യാഗപീഠത്തെ കണ്ണുനീർ കൊണ്ടും,
നിങ്ങൾ അവന്റെ യാഗപീഠത്തെ കണ്ണുനീർ കൊണ്ടും
കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിക്കളയും.
കണ്ണുനീർ കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിക്കളയുന്നു.
എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ട്
എന്ന് ചോദിക്കുന്നു.
കർത്താവിനോട് ചോദിക്കുക, എന്ത് എവിടെ കർത്താവ് ഈ കണ്ണീര്, എവിടെ ഈ കരച്ചിൽ, എവിടെ ഇത്? കർത്താവ് പറയുകയാണ് അടുത്ത വാക്യം,
യഹോവ നിനക്കും നീ അവിശ്വസത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരുന്നത് കൊണ്ട്.
പ്രൈസ് ദി ലോർഡ്. യഹോവ നിനക്കും
നീ അവിശ്വസത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ,
നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ ദൈവം സാക്ഷിയാണ്. എവിടാ കണ്ണുനീർ, എവിടെയാണ് ഞരക്കം? നിന്റെ വീട്ടിനകത്ത് കണ്ണുനീരും നിന്റെ വീട്ടിനകത്ത് ഞരക്കവും ഉണ്ടെങ്കിൽ പുറത്താരെയും അറിയിക്കാതെ കണ്ണുരുട്ടിയും കൈയുരുട്ടിയും പപ്പു കടിച്ചും നിനക്ക് ഒതുക്കിയിടാൻ സാധിക്കും. എന്നാൽ ഇതിന്റെ മധ്യേ സാക്ഷിയായി ജീവനുള്ള അഗ്നിമയമായ പ്രമാണമുള്ള ഒരു ദൈവമുണ്ടെന്ന് ദൈവോചനം പറയുന്നു. സാക്ഷി ആരാധനയാണ്. ബാക്കി പലതിനും ദൈവം ചോരനെ കല്ലിനെയൊക്കെ സാക്ഷി വിളിക്കുന്നത്, ഇക്കാര്യത്തിൽ അവൻ തന്നെയാണ് സാക്ഷി.
ദിവസം പരിശോധിക്കുമ്പോൾ ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ പറയുന്നത് അവൻ മനുഷ്യനെതിരായിട്ട് സാക്ഷി നിൽക്കാൻ അവൻ ഉത്തരത്തെ വിളിക്കുന്നു, കല്ലിനെ വിളിക്കുന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്.
ആകാശത്തെ വിളിക്കുന്നു, ഭൂമി വിളിക്കുന്നവരുണ്ട്. എന്നാൽ കുടുംബജീവിതത്തിൽ അവിശ്വസത കാണിച്ചവന് അവൻ തന്നെയാണ് സാക്ഷി, അവൻ തന്നെയാണ് സാക്ഷി. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. കുടുംബജീവിതത്തിൽ വിശുദ്ധ ജീവിതത്തിൽ അവിശ്വസത കാണിക്കുന്നവന് സാക്ഷി ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് അവനൊരു ഭക്തൻ പറഞ്ഞതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ദൈവത്തിന്റെ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 39:9,
ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല, നീ അവന്റെ ഭാര്യയാകിയ നിന്നെ അല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട്
നീ അവന്റെ ഭാര്യയായിരിക്കുക. കൂട്ടുകാരന്റെ വീട്ടിലെ സകലം നിനക്ക് അനുഭവിക്കാം, പക്ഷെ ഈ ഒരു കാര്യം തുടരുത്.
നീ അവന്റെ ഭാര്യയായിരിക്കേ,
നീ അവന്റെ ഭാര്യയാകിയാൽ നിന്നെ അല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല.
വേറെ ഒന്നും വിരോധിച്ചിട്ടില്ല. അടുത്തത്,
അതുകൊണ്ട്
ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത്,
ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? യോസഫിന് മനസ്സിലായി ഇവിടെ ദൈവ സാന്നിധ്യമുണ്ട്. ഞാൻ ഈ പാപം ചെയ്താൽ, ഈ പാപത്തിൽ വീണാൽ ദൈവമാണ് എനിക്കെതിരായി സാക്ഷി നിൽക്കാൻ വരുന്നത്.
ദൈവവചനം പറഞ്ഞത് നിന്റെ ഭാര്യയുടെ കരച്ചിലും ഞരക്കവും കണ്ണുനീരും ഈ വിഷയത്തിൽ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ എന്ന് തീരുമാനമെടുത്തോണെന്ന വചനം പറയുന്നത്. പ്രൈസ് ഗോഡ്. ഒരു കാര്യം പറയാം, ഒരു ദിവസം പുരമുകളിൽ ഘോഷിക്കും, അറയിൽ മന്ത്രിച്ചത് പുരമുകളിൽ ഘോഷിക്കും, എല്ലാം 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 വെളിവാകുന്ന ദിവസമുണ്ടെന്ന് മനസ്സിലാക്കണം. ഞാൻ സത്യം പറയാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടാത്ത സകല പാപവും അന്ന് വെളിവാകും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ?
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏത് വീഴ്ചകളെയും മാറ്റുവാൻ കഴിയുന്ന, ഏത് പാപത്തെയും മാറ്റുവാൻ കഴിയുന്ന, ഏത് കടിച്ചോപ്പായിരുന്ന വിഷയമായിരുന്നാലും കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിക്കാൻ മതിയായതായതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റെടുക്കണമെന്ന്. എങ്ങനെ? നീ ദൈവത്തിന്റെ മന്ദിരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
പുതിയ നിയമത്തിൽ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഏഴ് മുതൽ വായിക്കാം.
വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി.
ഈ വാക്യം ശരിയാണെങ്കിൽ പ്രൈസ് ദ ലോർഡ്. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം തെറ്റിപ്പോയത് അവളെ. ഈ വാക്യം ശരിയാണെങ്കിൽ നീ സിനിമാ പോസ്റ്ററെ നോക്കിയാലും മൊബൈൽ ഫോണിനകത്ത് നോക്കിയാലും കമ്പ്യൂട്ടറെ നോക്കിയാലും ടിവിയെ നോക്കിയാലും നീ ഈ വിഷയത്തിൽ തെറ്റി. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, നിന്റെ വിശുദ്ധിയാണ് അപകടത്തിലായിരിക്കുന്നത്.
നിന്റെ വിശുദ്ധിയുടെ പ്രമാണമാണ് തെറ്റിയിരിക്കുന്നത്.
രക്ഷയില്ല. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. വചനമാണ്. എന്റെ കണ്ണുമായി ഞാനൊരു നിയമം ചെയ്തു, ഞാൻ എങ്ങനെ നോക്കും? കണ്ണുമായി നിയമം ചെയ്യണം, ശരീരവുമായി നിയമം ചെയ്യണം, അവയവങ്ങളുമായി നിയമം ചെയ്യണം. കാരണം ഇത് ക്രിസ്തുവിന്റെ അവയവങ്ങളാണ്. ഹല്ലേലൂയാ. പ്രൈസ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഒന്ന് കൊരിന്ത്യർ 15 വാക്യങ്ങൾ വീണ്ടും വായിക്കാം.
നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങൾ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് വേശിയുടെ അവയവങ്ങൾ ആക്കാമോ? ഒരുനാളും അരുത്. വേശിയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു. ദുർനടപ്പ് വിട്ട് ഓടുവിൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു.
ദുർനടപ്പ് വിട്ട് ഓടുവിൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകും. ഇതകത്താണ്.
ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു.
ഹല്ലേലൂയാ. ദൈവമക്കളെ, ഞാൻ സാരി പറയണ്ട, ഈ കത്തി കൊണ്ട് കുത്തി കൊല്ലുന്നതിനേക്കാൾ, വടിയെടുത്ത് തല്ലിക്കൊല്ലുന്നതിനേക്കാൾ, പ്രൈസൽ തോക്കുകൊണ്ട് വെടിവെച്ച് കൊല്ലുന്നതിനേക്കാൾ ദൈവം ശക്തിയോടെ കാണുന്നൊരു പാപമായത്, ഇതൊന്നും ഒറ്റ രാത്രി കൊണ്ട് ടക്കെന്നങ്ങ് വീഴുന്ന പാപമല്ല. നാളുകളായിട്ട് നിന്റെ ഉള്ളിൽ കൊണ്ട് നടന്ന് ഒപ്പിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നിന്നെ ശിക്ഷിക്കാതെ വിടത്തില്ലെന്ന് രാത്രി ഞാൻ പറയട്ടെ. നാം വിശുദ്ധിയുടെ പ്രമാണം വരുമ്പോൾ ഒരു കോംപ്രമൈസിന് സമ്മതിക്കരുത് കേട്ടോ. കാരണം ഞാൻ വിശുദ്ധനാകയാ, നിങ്ങളും വിശുദ്ധരായിരിക്കും. അശുദ്ധിയൊന്നും അതിൽ കടക്കുകയില്ല. നമുക്ക് ഏതായാലും ഒരു നിത്യതയിൽ എത്തിയേ പറ്റൂ. ഇവിടെ അടിയാനുള്ളതല്ല നമ്മുടെ ജീവിതം. മണ്ണെപ്രതി മാണിക്യം വെടിയത്തില്ല. എരിശലൻ പുത്രിമാരൻ ചുറ്റും നിരാപ്പകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. സുന്ദരനാം മനോഹര, നിന്നെ പിരിഞ്ഞ് ലോകത്തിൽ ജാരന്മാരെ വരിക്കയില്ല. വത്സല. പ്രൈസ് ഗോഡ്. ഇതായിരിക്കണം നമ്മുടെ പ്രമാണം. സാധിക്കുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, മുട്ടുമടക്കണം. പാപത്തിൽ ജയം ലഭിക്കാതെ ഇരുന്ന പറ്റുകയില്ല. പാപത്തിന് ജയം കിട്ടുന്നില്ലെങ്കിൽ പാപികളോട് ഇങ്ങനെയുള്ള പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തണം. കർത്താവിന് പറയണം, കർത്താവേ എനിക്ക് കഴിവില്ല, കഴിയുന്നില്ല, സഹായിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ എന്ത് ചെയ്യണം? സമ്മതിക്കണം. നോക്കാം ന്യായാധിപന്മാരുടെ പുസ്തകം 6:14, 15, 16 വാക്യങ്ങൾ.
അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാനരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. അവൻ അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനസ്സിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനും അല്ലോ എന്ന് പറഞ്ഞു.
ഗിദയോനോട് കർത്താവ് പറഞ്ഞു, ഈ ബലത്തോടെ പോക, നീ ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും. പക്ഷേ ഗിദയോൻ എന്തിനാ പറഞ്ഞെന്നറിയാം? അടുത്ത വാക്യം.
അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനസ്സിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു.
എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. അത് കേൾക്കാത്ത താമസം. താഴെ വായിച്ചു നോക്കി.
യഹോവ അവനോട്
ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ എളിയവനാണെന്നും നീ ചെറിയവനാണെന്നും നിനക്ക് ഇത് ജയിക്കാൻ പറ്റത്തില്ലെന്ന് നീ സമ്മതിക്കുന്ന നിമിഷം ഇല്ലയോ പറയും, മകനെ മകളെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്റെ ജയം നിന്റേതാണ്.
മനസ്സിലായ? നീ തോക്കത്തില്ല. പക്ഷെ കുഴപ്പമെന്നറിയാമോ? കർത്താവ് മാറാൻ കാത്തു നോക്കി തോപ്പിക്കാൻ. ഇത് ശരിയാവാത്തത്. നീ കുറുക്കണ്ട തന്നെ എപ്പോഴും കോഴിക്കൂട്ടില്ല.
ഈ സ്വഭാവത്തിന് മാറ്റം വരാതെ ജയിക്കാൻ പറ്റത്തില്ല. ഞായറാഴ്ച നീ വിശുദ്ധനായിരിക്കും, 21 ദിവസം ഉപവാസത്തിന് വിശുദ്ധനായിരിക്കും, അന്നേരം ഈ ശരീരം വിശുദ്ധമായിട്ട് സൂക്ഷിക്കും.
പുകവലിക്കുകയല്ല, കള്ളുകുടിക്കുകയല്ല, വേറെ ഒരു പരിപാടിക്കും കൂടി വിട്ടുകൊടുക്കുകയല്ല. പക്ഷേ ഉപവാസം തീരുമ്പോൾ പഴയതിന്റെ പലിശ കൂടെ തീർക്കും. ഡോക്ടർ സിനി ഈ പുള്ളിയുടെ കൂടെ ഈ കൊച്ചു യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത് പഠിച്ചിരുന്ന രണ്ട് ആഫ്രിക്കക്കാരെ കുറിച്ച് പറയുമായിരുന്നു.
അവർ ഉപവാസം എടുക്കുന്ന സംഗതിയാണ്.
രാവിലെ മെസ്സി പോയിട്ട് രണ്ടുപേരുടെയും കൂടെ ഫുഡ്
എടുത്തോണ്ട് പോരും, മെസ്സപ്പുറത്ത് മൂടി വയ്ക്കും.
ഉച്ചയ്ക്ക് മെസ്സി തരും, രണ്ടുപേരുടെയും ഫുഡ് കൊണ്ടുവന്ന്
അടുത്ത അപ്പുറത്ത് മൂടി വയ്ക്കും. പ്രൈസ് അല്ലാഹു.
4 മണിക്ക് ചെന്ന് വളംപരി എന്താ വെച്ചാൽ അതും പൊതിഞ്ഞുകൊണ്ടെന്ന് അത് ഇപ്പുറത്ത് നിരത്തി വയ്ക്കും. വൈകുന്നേരം പോയി ആ പങ്കം എടുത്തുകൊണ്ട് വയ്ക്കും. ഇതെല്ലാം കൂടെ രാത്രി എഴുതുന്നു അവസാനിപ്പിക്കും.
നടന്ന കാര്യമായി പറയുന്നത് ചിലരുടെ വിശുദ്ധി ഇങ്ങനെ കാലത്തോടൊന്നും കഴിക്കുകയല്ല, 21 ദിവസം ഒന്നും കഴിക്കുകയല്ല, 21 ദിവസം തൊട്ട് പരിശയം കൂടെ തീർത്തോണ്ട് തുടങ്ങുക. ഇതല്ല ദൈവമക്കളെ വിശുദ്ധി. വിശുദ്ധി എന്ന് പറയുന്നത് ഇവൻ എന്റെ കൂടെ ഉള്ളത് കൊണ്ട്, ഞാൻ അവൻ അവന്റെ സാന്നിധ്യം എന്റെ കൂടെ ഉള്ളത് കൊണ്ട്.
ഇനി 2 കൊരിന്ത്യർ 6 അധ്യായത്തിൽ വായിച്ചു നിർത്തിയ ഭാഗത്തേക്ക് മടങ്ങി വരാം.
നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ?
നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ? താഴ്ന്നു വായിക്കും.
ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും.
പ്രൈസ് ഗോഡ്.
ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണെന്ന് മാത്രമല്ല, അവരുടെ വസിക്കുക മാത്രമല്ല, അവരുടെ നടക്കുകയും ചെയ്യും. ഇനി
ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകും.
എത്ര ഭാഗ്യകരമായ അവസ്ഥ.
അടുത്തത്,
എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ.
അടുത്തത്,
അതുകൊണ്ട്
അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട്
വേർപെട്ടിരിപ്പിൻ
എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അടുത്തത്,
അശുദ്ധമായത് ഒന്നും തൊടരുത്.
അശുദ്ധി എന്ന അവിടെ എഴുതിയിരിക്കുന്നതിനകത്തും നിനക്ക് ചേരാത്തതൊന്നും തൊടരുത്. നിന്റെ പ്രമാണത്തിനും നിന്റെ വിശ്വാസത്തിനും നിന്റെ വിശുദ്ധിക്കും ചേരാത്തതൊന്നും തൊടരുത്. പ്രൈസ് ഗോഡ്. അടുത്തത്,
എന്നാൽ
ഞാൻ നിങ്ങളെ കൈക്കൊണ്ട്
നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും
എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇവനുമായിട്ടുള്ള സഹവാസം എത്ര മനോഹരം. എന്നിട്ടാണ് പറയുന്നത് 7 അധ്യായം.
പ്രിയമുള്ളവരെ,
ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ഏത് വാഗ്ദത്തം? 6 അധ്യായത്തിന്റെ മേലിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, 16 വാക്യം മുതൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്. വാഗ്ദത്തമല്ല, വാഗ്ദത്തങ്ങൾ. എത്ര വാഗ്ദത്തം അറിയാം? നെണ്ണി നോക്കി 6 അധ്യായം.
ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കും.
ഒരു വാഗ്ദത്തം. ഞാൻ അവരിൽ
വസിക്കും. ഒരു വാഗ്ദത്തം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട്, എത്ര വാഗ്ദത്തമുണ്ട് നോക്കാൻ പോവാ. ഒരു വാഗ്ദത്തം, ഞാൻ അവരുടെ വസിക്കും. ദൈവമക്കളെ, ഒരു വിശ്വാസിയുടെ വീട്ടിൽ എന്റെ കർത്താവ് വസിക്കുന്നുണ്ടെന്ന് അറിയാമോ? പ്രൈസ് ഗോഡ്. പ്രയർ മൂവ്സ് മൗണ്ടൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്താണ് തോന്നുന്നു, ഞാൻ ഗോഡന്റെ ബുക്കാണ്, ആ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. മരുഭൂമിയിൽ കൂടെ പഴയകാലത്ത് കാരവനായിട്ടാണ് കച്ചവടക്കാർ യാത്ര ചെയ്യുന്നത്. ആ കാലത്ത് മരുഭൂമിയിൽ കൊള്ളക്കാർ ചെയ്യുന്നത് ഈ കച്ചവടക്കൂട്ടങ്ങളെ കൊള്ളയടിക്കും. അവർ കൊള്ളയടിക്കുന്നതെന്ന് അറിയാമോ? രാത്രി ഇവരെല്ലാം കിടന്നു, ഒട്ടകങ്ങളെല്ലാം ചുറ്റും കെട്ടി അതിന്റെ ആ ഓരോ ഒട്ടകത്തിന്റെ അടുക്കൽ 2-3 പേർ വെച്ച് കിടന്നുറങ്ങും. നടുക്ക് തീയക്കിട്ട് കിടന്നുറങ്ങും. അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഒരു പതിയിരിപ്പുകാർ വന്നിട്ട് ഈ ഉറങ്ങുന്നവനെല്ലാം കൊന്ന് ഈ ഒട്ടകത്തെ അങ്ങനെ തന്നെ അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ കൊള്ളടിച്ചുകൊണ്ട് പോകും. അങ്ങനെ മരുഭൂമിയിൽ കൊള്ളക്കാർ ഒത്തിരി ഉണ്ടായിരുന്നു. അങ്ങനെ മരുഭൂമിയിൽ കൂടെ ഒരു വർത്തക സംഘം, ഒരു കാരവണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒരു കൂട്ടം കൊള്ളക്കാർ തീരുമാനിച്ചു ഇവരെ ഇന്ന് രാത്രി കൊള്ള ചെയ്യണം. പ്രൈസ് ഗോഡ്. ഇവർ ഫോളോ ചെയ്തു. സന്ധ്യയായപ്പോൾ ഇവരൊരിടത്ത് യാത്ര നിർത്തി കൂടാരമടിച്ചു. ഇവര് രാത്രിയായി ഭക്ഷണം കഴിച്ച് ഇവരെല്ലാം ഉറങ്ങുന്നത് വരെ കൊള്ളക്കാരങ്ങ് ദൂരെ മാറി നിന്നു.
അവരെല്ലാവരും ഉറങ്ങിയെന്ന് കണ്ടപ്പോൾ കൊള്ള ചെയ്യാനും അടുത്തു. നോക്കിയപ്പോൾ ഈ ഇവരുടെ കാരവന്റെ ചുറ്റും ഭയങ്കര ഉയരത്തിൽ ഒരു അഗ്നി മതില്.
പ്രൈസ്. നടന്ന കാര്യമാകട്ടോ, ഇത് കണ്ടപ്പോൾ അവര് അകത്ത് കയറാൻ വയ്യാതെ തിരിച്ചുപോയി. നേരം വെളുത്ത് നോക്കിയപ്പോൾ അഗ്നിയില്ല, ഒന്നും കാണാനില്ല. ഇവര് പിന്നെയും പുറപ്പെടുക, മറ്റൊരു പുറകെ വന്നു.
അന്ന് വൈകുന്നേരം ഒരു കൊള്ളയാൻ തീരുമാനിച്ചു. അന്ന് രാത്രിയിലും
നോക്കിയപ്പോൾ പറ്റുന്നില്ല ഒരു മതില്. 5-6 ദിവസം അങ്ങനെ പോയി. ഇവര് പറഞ്ഞു എന്തെങ്കിലും ഇവരെ പിടിക്കും, മരുഭൂമി കടക്കുന്നതിന് നമുക്ക് പിടിക്കണവര്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇവര് വന്നപ്പോ മതിലില്ല, പിടിച്ചു. എല്ലാത്തിനെയും വെട്ടിക്കൊന്ന്
തലവനെ മാത്രം മാറ്റി നിർത്തി ബാക്കിയെല്ലാം കൊണ്ടുപോയി. തലവനോട് ഒരു കാര്യം ചോദിച്ചു, നിന്നെ കൊല്ലാതെ വിട്ടത് ഒരു കാര്യം അറിയാൻ എന്തുവാ ചോദിച്ചു. പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം വന്നപ്പോൾ ഒരു തീം അതിലുണ്ടായിരുന്നു,
എന്നിട്ട് ഇന്ന് അത് കണ്ടില്ല, ഇന്ന് നീ മറന്നുപോയതാണ്, സ്വിച്ച് ഓൺ ചെയ്യാൻ മറന്നുപോയ, തീടാൻ മറന്നുപോയതാണെന്ന് ചോദിച്ചു. അപ്പോഴയൊക്കെ കാര്യം മനസ്സിലായത് പറഞ്ഞു, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാതാ കിടന്നതെന്ന്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പ്രാർത്ഥിച്ചാ കിടന്നത്. ഞാൻ ദൈവമക്കളെ പറയട്ടെ, നിന്റെ വീടിന്റെ കാവല് അൽശേഷം പെട്ടി ഏൽപ്പിക്കുന്നതിനേക്കാൾ വിശ്വസ്തനായി ദൈവം.
നിന്റെ വീടിന്റെ കാവല് സെൻട്രിയെ ഏൽപ്പിക്കുന്നതിനേക്കാൾ വാച്ച്മാനെ ഏൽപ്പിക്കുന്നതിനേക്കാൾ വിശ്വസ്തനാണ് ഈ ദൈവം. നിന്റെ വീടിന്റെ കാവല് അമേൻ ഹല്ലേലൂയ ആറ് ലിവറുള്ള ഗോദ്രേജും താഴെ ഏൽപ്പിച്ച് കടന്നുറങ്ങുന്നതിനേക്കാൾ ഞാൻ ഉറക്കെ പറയട്ടെ, ഈ ദൈവം വിശ്വസ്തനാണ്. ഇസ്രായേലിന്റെ പരിപാലനത്തിൽ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, അവൻ ഉറക്കം തൂങ്ങുന്നതുമില്ല.
ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. അവൻ നിന്റെ വീട്ടിൽ വസിക്കാൻ നിനക്ക് തീമതില്ല. ഇസ്രായേൽ പട്ടണങ്ങൾ മതിലില്ലാതെ തുറന്നു കിടക്കും, പക്ഷേ ഞാൻ അവർക്ക് തീമതിലായിരിക്കും. വീട്ടിൽ പ്രാർത്ഥനയില്ലാതെ കിടക്കല്ലേ, കിടക്കല്ലേ, നിന്റെ മതില് പൊളിയാന്ന് അനുഭവത്തിൽ എഴുതിയിരിക്കുന്ന. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റാ ബുക്ക് കൊണ്ടുതരാം. അനുഭവത്തിൽ എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ശക്തമാണ് ദൈവമക്കളെ വൈകുന്നേരം ചെലവാക്കുന്ന അരമണിക്കൂറോ ഒരു മണിക്കൂറോ.
നിന്റെ കുടുംബത്തിൽ നിന്റെ കുഞ്ഞുങ്ങളും നിന്റെ കൂട്ടാളിയുമായി ചേർന്നിരുന്നു കൊണ്ട് ഒരു പാട്ടുപാടിയ വേദഭാഗം വായിച്ച് നീ നിന്റെ ദൈവസന്നിധിയിൽ കർത്താവേ ഇന്ന് രാത്രി ശബ്ദമായി ഉറങ്ങി നാളെ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുവാൻ കൃപ തരണം. ഹല്ലേലൂയ, ആമേൻ. ശാന്തതയോട് കർത്ത, ഞാൻ ഇവിടെ കിടന്നുറങ്ങുമ്പോൾ രൂപഗണങ്ങൾക്ക് എന്നെ ശല്യപ്പെടുത്താൻ അവകാശമില്ല എന്നൊക്കെ പാടി പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുമ്പോൾ നീ അറിയാതെ ദൂതന്മാരുടെ കാവലിൽ നിന്റെ കുടുംബത്തെ ആക്കുന്ന, നിന്റെ തലമുറയെ ആക്കുന്ന ശക്തനായൊരു ദൈവത്തെയാണ് നീ പ്രസംഗിക്കുന്നത്.
കഞ്ഞി കുടിച്ചാലും കുഴപ്പമില്ല, പ്രാർത്ഥിച്ചിട്ട് കിടക്കാവൂ കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, എത്ര എണ്ണത്തിന്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടോ? വൈകിട്ട് നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടോ? കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അതിൽ സംബന്ധിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ നീ രക്ഷപ്പെടും, കുഞ്ഞിനെ തട്ടും. പ്രൈസ് ഗോഡ്. പിശാച് വെറുതെ വിടത്തില്ല കേട്ടോ, അവൻ കാത്തിരിക്കുകയാണ്. ഈ ഉപവാസത്തിന്റെ 9th ദിവസമെങ്കിലും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങി കിടക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി മുതൽ സ്റ്റാർട്ട് ചെയ്യണം. വീട്ടിനകത്ത് പ്രാർത്ഥിക്കാതെ കിടക്കുന്ന ഒരു ദിവസം ഉണ്ടാകരുത്, ഉണ്ടാകരുത്. ഇന്ന് പകൽ മുഴുവൻ തന്നെ സൂക്ഷിച്ചൊരു ദൈവം ഉണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഈ രാത്രി മുഴുവൻ അവന്റെ പാദങ്ങളിൽ അവന്റെ കയ്യിൽ കിടന്ന് വിശ്രമിക്കുവാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? എന്നാ പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കാതെ കിടക്കും? എങ്ങനെ കുടുംബ പ്രാർത്ഥനയില്ലാതെ കിടക്കും? ദൈവമക്കളെ ഇന്ന് തീരുമാനമെടുത്തോണം. നിന്റെ വീട്ടിലെ വേലക്കാരനും നിന്റെ വീട്ടിലെ വേലക്കാരിയും നിന്റെ വീട്ടിലെ ആൺമക്കളും പെൺമക്കളും അപ്പനും അമ്മയും എല്ലാവരും ഇവിടെ നടത്തുന്നത് ആ കുടുംബ പ്രാർത്ഥന കേട്ടോ. മറ്റത് കുടുംബ പ്രാർത്ഥന അല്ല. അതിൽ ഒരെണ്ണം കുറവുണ്ടെങ്കിൽ ഫാമിലി ലിസ്റ്റ് എഴുതാൻ പറയുമ്പം ഒരെണ്ണത്തിനെ കുറച്ചെഴുതുമോ? ഇല്ല. നിന്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഇല്ലെങ്കിൽ മനസ്സിലാക്കണം, ആ ഒരൊറ്റ കാരണത്താലാണ് നിനക്ക് ഐശ്വര്യം നഷ്ടപ്പെട്ടിരിക്കുന്നത്. നീ വിചാരിച്ചിട്ട് ഒന്നും ശരിയാകാതെ കിടപ്പുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഇതാണ് അതിന്റെ ഒരു മെയിൻ കാരണം. പ്രൈസ് ഗോഡ്. കുടുംബ പ്രാർത്ഥന, ഞാൻ അവരുടെയിൽ വസിക്കും. ദൈവമക്കളെ, ഈ ദൈവം നമ്മുടെ മധ്യ വസിക്കണം. അവനെന്ത് ചെയ്യാമോ അതൊക്കെ ചെയ്യണം. അവനെ സ്തുതിച്ച്, അവനെ ആരാധിച്ച്, അവനെ മഹത്വപ്പെടുത്തി അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം, ഒരു കുടുംബജീവിതം ഈ ലോകത്തിൽ നടത്താൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഇതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.